ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും.
ഞാൻ യഹോവയിൽ അവൻ്റെ വചനത്തെ പുകഴും. വചനത്തിൽ സന്തോഷിക്കുന്നു എന്ന് പറയുവാൻ കഴിയണമെങ്കിൽ വചനം ദൈവമാണെന്ന് വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും വേണം. വചനം ത്രിത്വത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ഇന്നത്തെ വേദപഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. യിരെമ്യാ പ്രവചനം 32:11 വാക്യം റീഡ്. യിരെമ്യാ chapter 32:11. ഇങ്ങനെ ന്യായവും പതിവും അനുസരിച്ച് മുദ്രയിട്ടിരുന്നതും തുറന്നിരുന്നതുമായ ആധാരങ്ങൾ ഞാൻ വാങ്ങി. മുദ്രയിട്ടതും തുറന്നതുമായ ആധാരം, സീൽഡ് ഡീഡ് ആൻഡ് ഓപ്പൺ കോപ്പി, മുദ്ര വെച്ച തുറന്ന രേഖ. കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകുമെന്ന് അരുളിയ കർത്താവ് അസാധ്യതകളെ സാധ്യമാക്കുന്നവനാണ്. 50 വർഷം മുമ്പ് തൻ്റെ കണ്ണുനീർ തുടച്ച ദൈവത്തെ ഒരു പിതാവ് സാക്ഷിക്കുന്നത് കേൾക്കുകയുണ്ടായി. അദ്ദേഹം സ്നാനമേറ്റ സമയം വളരെ പ്രതികൂലം അനുഭവിച്ചിരുന്നു. എന്നാൽ ദൈവം മുമ്പാകെ ഇരുന്ന് കരഞ്ഞ് വിഷയങ്ങളെ അവതരിപ്പിച്ചപ്പോൾ ഒന്നൊന്നായി തൻ്റെ ആഗ്രഹം നടത്തിത്തന്ന ദൈവത്തെ അദ്ദേഹം അനുസ്മരിച്ചു. കുടയില്ലാതെ മഴക്കാലത്ത് ആരാധന മുടങ്ങല്ലേ എന്ന പ്രാർത്ഥന മുതൽ ആത്മാവിൽ ആരാധിക്കണമെന്ന ആഗ്രഹം വരെ എൻ്റെ ദൈവം എനിക്ക് സാധിച്ചു തന്നു. എൻ്റെ മൺകൂടാരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി തീർന്നു എന്ന് ആ പിതാവ് പറയുമ്പോൾ പ്രതിഫലം തന്ന ദൈവത്തോടുള്ള നന്ദി ആ കണ്ണുകളിലും മുഖത്തും കാണുകയുണ്ടായി. യിരെമ്യാ പ്രവചനം 31:33 വാക്യങ്ങളിൽ ഇസ്രയേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും ഒരു പുതിയ നിയമം ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്തതായി കാണാം. 33-ാമത്തെ വാക്യത്തിൽ ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിൻ്റെ അപര്യാപ്തതയാൽ പുതിയ നിയമം വന്നു. പുതിയ നിയമത്തിൻ്റെ സവിശേഷത അത് ഹൃദയത്തിലാണ് എഴുതുന്നത് എന്നുള്ളതാണ്. പുതിയ നിയമത്തിൻ്റെ സവിശേഷത അത് ഹൃദയത്തിലാണ് എഴുതുന്നത് എന്നുള്ളതാണ്. എന്നാൽ ക്രിസ്തുവിനെ അറിയുകയും അവനെ അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമ്മെ സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവർ ക്രിസ്തു പറയുന്ന ഏത് കാര്യവും അനുസരിക്കുന്നു. ബാബിലോണിയ സൈന്യത്തിന് കീഴടങ്ങുവാനുള്ള യിരെമ്യാവിൻ്റെ പ്രസംഗം ശക്തി ക്ഷയിപ്പിക്കുന്നു എന്ന് കണ്ട സിദക്കിയ രാജാവ് കാവൽപുരമുറ്റത്ത് അദ്ദേഹത്തെ തടവിലാക്കി. തടവിലാക്കിയ പ്രവാചകനോട് അനാഥോത്ത് എന്ന സ്വന്തം സ്ഥലത്ത് ഒരു നിലം വാങ്ങുവാൻ യഹോവയിൽ നിന്ന് അരുളപ്പാടുണ്ടായി. നിരാശാജനകമായ അവസ്ഥ മാറി പ്രത്യാശ വരുമെന്നുള്ളതിൻ്റെ പ്രാവചനികമായ ഒരടയാളമായിരുന്നു അത്. കൂടാതെ നാം ദൈവത്തിന് അവകാശപ്പെട്ടവരാണെങ്കിൽ ശ്രേഷ്ഠമായ ഒരു ഭാവിയുടെ വാഗ്ദത്തമുള്ളവരുമാണ്. നാം ദൈവത്തിന് അവകാശപ്പെട്ടവരാണെങ്കിൽ ശ്രേഷ്ഠമായ ഒരു ഭാവിയുടെ വാഗ്ദത്തമുള്ളവരുമാണ്. Romans 8:28 നോക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ ദൈവത്തെ പരിപൂർണമായി ഏറ്റെടുക്കുന്നവന് സകല നന്മയും നൽകുന്നവനാണ് നമ്മുടെ ദൈവം. ന്യായവും പതിവും അനുസരിച്ചത് മുദ്രയിട്ടതും തുറന്നിരുന്നതുമായ ആധാരങ്ങൾ വാങ്ങിയ യിരെമ്യാവ് ആധാരം ഏറിയ കാലം നിലനിൽക്കുവാൻ തക്കവണ്ണം ഒരു മൺപാത്രത്തിൽ വയ്ക്കുവാൻ ബാരൂക്കിനെ ഏൽപ്പിച്ചതായി ഈ വേദഭാഗത്ത് കാണാം. ഏറിയ കാലം നിലനിൽക്കുന്ന മൺപാത്രം ഇത് തന്നെ ഒരു വിരോധാഭാസമാണ്. മൺപാത്രം തൊട്ടാൽ പൊട്ടുന്നതാണ്. ഈ പ്രവൃത്തിയിലൂടെ ദൈവ വാഗ്ദത്തത്തിലുള്ള വിശ്വാസം ഉറപ്പിക്കത്രേ ചെയ്യുന്നത്. യിരെമ്യാ പ്രവചനം 32:6-15 വാക്യങ്ങൾക്കകത്ത് ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷാവസാനം പല പ്രശ്നങ്ങൾ എന്നെ തടവിലാക്കിയെന്ന് കരുതുന്ന സഹോദരങ്ങളെ, ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ സകലതും സാധ്യമാക്കുന്ന കർത്താവിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ചൊന്ന് ശ്രദ്ധിക്കുക. യിരെമ്യാവിനെ പോലെ അതൊന്ന് ഏറ്റെടുക്കുക. ഏത് കാര്യത്തിനും അസാധ്യതയെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മുദ്രകൾ പൊതുജീവിതത്തിൽ എന്ന പോലെ തന്നെ ആത്മീയ ജീവിതത്തിലും അനുപേക്ഷണീയമാണ്. ഈ മുദ്രകളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വചനാധിഷ്ഠിതമായി വേറൊരു വഴിയിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകുന്നത് നല്ലതാണ്. ആത്മീയ ജീവിതത്തിൽ അനുപേക്ഷണീയമായ ഘടകമാണ് മുദ്ര എന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അതിശ്രദ്ധേയമായ വേദപുസ്തക പ്രതീകമായിട്ടാണ് മുദ്രയെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുദ്ര അധികാരത്തെ കാണിക്കുന്നു. മുദ്രയിട്ട ആധാരം, സീൽ ചെയ്ത ആധാരം, കൈവശമുള്ളവൻ്റെ ഭൂമി അനധികൃതമായി കൈവശമാക്കുവാനോ നശിപ്പിക്കുവാനോ ആർക്കും അധികാരമില്ല. പരിശുദ്ധാത്മാവെന്ന മുദ്രയില്ലാത്തവരായ ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം മുദ്രയേറ്റവരായി ശക്തിയോടും അധികാരത്തോടും കൂടെ വചനം സംസാരിപ്പാൻ തുടങ്ങിയെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാം. ഒന്നു മുട്ടിയാൽ തകർന്നു പോകുന്ന മൺപാത്രത്തിലാണ് മുദ്രയിട്ട് ആധാരം സൂക്ഷിച്ചിരുന്നത്. 2 Cor 4:7 ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമായ മനുഷ്യരിലാണ് അത് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് കാണാം. മുദ്ര കുത്തിയ സമയം മുതൽ രേഖയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ പൂർണ്ണതയുള്ളവരാക്കാനാണ് ഈ മുദ്രയുടെ ലക്ഷ്യം. മുദ്ര ഉടമസ്ഥനെയും ഉടമസ്ഥതയെയും കാണിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയേറ്റവനെ കണ്ടാൽ അവൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തി 8:29-39 വാക്യങ്ങളിൽ തേരിനകത്തിരുന്ന് വചനം വായിച്ച ക്ഷണൻ തേരിനോട് ചേർന്ന് നടന്നവനെ മനസ്സിലാക്കി. അവനോട് പൊരുള് ചോദിച്ചു. അവൻ്റെ വാക്കുകൾ കേട്ടു, വിശ്വസിച്ചു, സ്നാനമേറ്റു. മുദ്രയുള്ളവൻ്റെ വാക്കുകൾ, അവൻ്റെ സാമീപ്യം കേൾവിക്കാർക്ക് തിരിച്ചറിയുവാൻ കഴിയും. അതുകൊണ്ടാണ് ഷണ്ണൻ ഫീലിപ്പോസിനോട് സ്നാനമേൽക്കുവാനുള്ള ആഗ്രഹം അറിയിച്ചത്. ഫീലിപ്പോസ് പരിശുദ്ധാത്മ മുദ്രയായ ഉള്ളവനായതുകൊണ്ടാണ് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയത്. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക, ഫീലിപ്പോസ് പരിശുദ്ധാത്മ മുദ്രയുള്ളവനായതുകൊണ്ടാണ് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയത്. മുദ്ര സുരക്ഷിതത്വത്തെ കാണിക്കുന്നു. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വസിച്ചാൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ സുരക്ഷിതത്വം ലഭിക്കുകയുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 28:1-6 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. സർപ്പദംശം ശൗലിനെ ഹനിക്കാതെ സൂക്ഷിച്ചത് പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയുടെ കഠിനമായ ചൂടിലാണ്. വചനം ഉള്ളിലുള്ളവൻ തീയാണ്. ആത്മീയ തീയുടെ ശക്തി പൈശാചികതയെ നശിപ്പിക്കുന്നു. വചനം തീയെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വചനം ഉള്ളിലുള്ളവൻ തീ പോലെ ആളിക്കത്തുന്നവനാണ്. അതായത് പരിശുദ്ധാത്മാവാകുന്ന അഗ്നി അവനിൽ ആളിക്കത്തും. വെളിപ്പാട് പുസ്തകം 22:4 അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും എന്നും അവൻ്റെ നാമം അവരുടെ നെറ്റിയിലുണ്ടെന്നും കാണുന്നു. ആരാധിക്കുമ്പോൾ നമ്മളുടെ സകല പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ നേടുവാൻ നമുക്ക് കഴിയണം. പുതുവർഷത്തിലേക്ക് കടക്കും മുമ്പ് തൻ്റെ പരിശുദ്ധാത്മ നിറവോടെ ആരാധിച്ച് അനുഗ്രഹമുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നീ കർത്താവിൻ്റെ ദാസനാണോ? ദാസൻ കുറവുകളില്ലാതെ പിഴവുകളില്ലാതെ ആരാധിക്കും. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, പുരുഷാരത്തിൻ്റെ ഘോഷം പോലെ, ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം പോലെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്ത് വിളിക്കുന്നവന് അവൻ്റെ നാമം അവരുടെ നെറ്റിയിലുണ്ട്. പ്രിയമുള്ളവരെ, അവൻ്റെ നാമം നമ്മുടെ നെറ്റിയിലുള്ളവരായി, പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമ്മുടെ നെറ്റിയിൽ വന്ന് നമുക്ക് അവനെ ഒന്ന് ആരാധിക്കാം, ബന്ധനങ്ങൾ അഴിക്കാം. ഈ മൺപാത്രം ഏത് സമയവും ഉടഞ്ഞു പോകാം, എന്നാൽ ഈ മൺപാത്രം ഉടഞ്ഞാലും ഇതിനുള്ളിലെ പരിശുദ്ധാത്മാവിൻ്റെ സുഗന്ധം എത്രത്തോളം വ്യാപിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം വ്യാപിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മ ശക്തിയിൽ മേൽക്കുമേൽ വളരുന്നവരായി തീരുവാൻ കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് നമുക്കൊന്ന് ഏറ്റുപറയാം. ഒരിക്കൽ പോലും ആ ശക്തി നമ്മളിൽ നിന്ന് കുറയരുത്. ഈ വർഷം അവസാനിക്കുമ്പോൾ ഈ ശക്തി പോര കർത്താവെ, മുട്ടോളം പോരാ, അരയോളം പോരാ. ആ പരിശുദ്ധാത്മ നദിയിൽ ഒന്ന് നീന്തി തുടിക്കുന്നവരായി തീരുവാൻ കർത്താവെ നിന്റെ ആത്മാവാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവനെ നിറയ്ക്കുന്നവനാണ് പരിശുദ്ധാത്മാവെന്ന് ആദ്യത്തെ ആ പിതാവിൻ്റെ അനുഭവ കഥയിൽ കൂടെ നമ്മൾ കേട്ടല്ലോ. ആ അനുഭവ സാക്ഷ്യം നമുക്കും ഒരു പ്രചോദനമായിരിക്കട്ടെ. എൻ്റെ മൺകൂടാരം എപ്പോൾ ഉടഞ്ഞു പോയാലും അതിലെ സുഗന്ധം ഒരിക്കലും നശിക്കയില്ല എന്ന് പറയുവാൻ ദൈവം ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനായി ദൈവം കൃപ ചെയ്യട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. സകലത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമേ, ഏത് തകർന്ന അവസ്ഥയിലും സമീപസ്ഥനാകുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ച് പരിശുദ്ധാത്മ മന്ദിരമാകുന്ന ശരീരത്തെ സൂക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ നാമം നെറ്റിയിലുള്ള ആരാധനക്കാരോടൊപ്പം ഞങ്ങൾക്കും ആത്മാവിൽ ആരാധിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ഞങ്ങളെ അതിന് യോഗ്യരാക്കണമേ. ആമേൻ. ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.